ആളയച്ചവനെ വഴുത്തുക, അവൻ വന്നിട്ടില്ലാതെ നാം പന്തിക്കിരിക്കയില്ല എന്ന് പറഞ്ഞ ഉടനെ അവൻ ആളയച്ചവനെ വരുത്തി. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെ ആകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമുവേൽ തൈലക്കൊമ്പ് എടുത്ത് അവന്റെ സഹോദരന്മാരുടെ നടുവിൽ വച്ച് അവനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന്റെ മേൽ വന്നു. ശമുവേൽ എഴുന്നേറ്റ് രാമയിലേക്ക് പോയി. എന്നാൽ യഹോവയുടെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. യഹോവ അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിന്റെ ഭൃത്യന്മാർ അവനോട്, ദൈവം അയച്ച ഒരു ദുരാത്മാവ് നിന്നെ ബാധിച്ചുവല്ലോ, ആകയാൽ കിന്നരവായനയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിപ്പാൻ തിരുമനസ്സുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരയണം. എന്നാൽ ദൈവത്തിങ്കിൽ നിന്നും ദുരാത്മാവ് തിരുമുമ്പിൽ തിരുമേനിമേൽ വരുമ്പോൾ അവൻ കൈകൊണ്ട് വായിക്കുകയും തിരുമേനിക്ക് ഭേദം വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ശൗൽ തന്റെ ഭൃത്യന്മാരോട്, കിന്നരവാഹിനിയിൽ നിപുണനായ ഒരുത്തനെ അന്വേഷിച്ചു കൊണ്ടുവരികയെന്ന് കൽപ്പിച്ചു. ബാല്യക്കാരിൽ ഒരുത്തൻ ബേദ്രഹീമ്യനായ ഇശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നരവായനയിൽ നിപുണനും പരാക്രമശാലിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. യഹോവിനോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാലെ ശൗല് ഇശായിയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു. ആടുകളോടുകൂടെ ഇരിക്കുന്ന നിന്റെ മകൻ എന്റെ അടുക്കൽ അയക്കണമെന്ന് പറയിച്ചു. ഇശായി ഒരു കഴുതയെ വരുത്തി, അതിന്റെ പുറത്ത് അപ്പവും ഒരു തുരുത്തി വീഞ്ഞ് ഒരു വാളാത്തിൻകുത്തി എന്നിവയെ കയറ്റി തന്റെ മകൻ ദാവീദ് വശം ശൗലിന് കൊടുത്തയച്ചു. ദാവീദ് ശൗലിന്റെ അടുക്കൽ ചെന്ന് അവന്റെ മുമ്പാകെ നിന്നു. അവൻ അവനോട് വളരെ സ്നേഹമായി. അവൻ അവന്റെ ആയുധവാഹകനായി തീർന്നു. ആകയാൽ ശൗൽ ഈശായിയുടെ അടുക്കൽ ആളയച്ചു. ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് അവൻ എന്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറഞ്ഞു. ദൈവത്തിന്റെ പക്കൽ നിന്നും ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുമാറും. അനന്തരം ഫിലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചുകൂട്ടി. അവർ യഹൂദായിക്കുള്ള സോഖാവിൽ ഒരുമിച്ചുകൂടി. സോഖാവിനും അസേക്കൈക്കും മധ്യേ എഫെസ് ദമീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേലും ഒന്നിച്ചുകൂടി എല്ലാ താഴ്വരയിൽ പാളയമിറങ്ങി ഫിലിസ്ത്യരോട് പടയ്ക്കണി നിരത്തി. ഫിലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും ഇസ്രായേൽ അപ്പുറത്ത് ഒരു മലഞ്ചെരിവിലും നിന്നു. അവരുടെ മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു. അപ്പോൾ ഫിലിസ്ത്യരുടെ പാളയങ്ങളിൽ നിന്നും ഗത്യനായ ഗൊരിയാത്ത് എന്ന ഒരു വല്ലൻ പുറപ്പെട്ട് അവൻ ആറ് മുഴുവും ഒരു ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്രശിരസ്ത്രമുണ്ടായിരുന്നു. അവൻ 5000 ശെക്കേൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പുതടി പോലെ ആയിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശെക്കേൽ ഇരുമ്പായിരുന്നു. ഒരു പരിചക്കാരൻ അവന്റെ മുമ്പേ നടന്നു. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോടെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരന്നിരിക്കുന്നത് എന്തിന്? ഞാൻ ഫിലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ ചെറുതരുമല്ലയോ? നിങ്ങൾ ഒരുത്തനെ തെരഞ്ഞെടുത്തിരിക്കൊള്ളുവീൻ. അവൻ എന്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതി എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫിലിസ്ത്യർ പിന്നെയും ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടുതരുവീൻ എന്ന് പറഞ്ഞു. ഫിലിസ്ത്യർ ഈ വാക്ക് കേട്ടതും ശൗലും എല്ലാ ഇസ്രായേലും കേട്ടപ്പോൾ ഭ്രമിച്ചു, ഏറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇശായി എന്ന് പേരുള്ള ഒരു എഫ്രായീമിന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കൾ ഉണ്ടായിരുന്നു. അവൻ ശൗലിന്റെ കാലത്ത് വയസ്സ് ചെന്ന വൃദ്ധനായിരുന്നു. ഇശായിയുടെ മൂത്ത മക്കൾ മൂവരും പുറപ്പെട്ട് ശൗലിന് കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദ്യജാതൻ ഏലിയാബും അവന്റെ അനുജൻ അബീനാബുദാബും 3വൻ ശമയുമായിരുന്നു. ദാവീദോ എല്ലാവരിലും ഇളയവൻ. മൂത്തവർ ഇസ്രായേലിന്റെ കൂടെ പോയിരുന്നു. ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്ന് തന്റെ അപ്പന്റെ അടുക്കൽ ആജ്ഞയിപ്പാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ ഫിലിസ്ത്യർ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരത്തും മുമ്പോട്ട് വന്നു നിന്നു. ഇശായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു ചെറുപറ മലരും അപ്പം പത്തും എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ എടുക്കൽ വേഗം കൊണ്ടുവന്ന് കൊടുക്ക. ഈ പാൽക്കട്ട 10 സഹസ്രാധി പറഞ്ഞു കൊടുക്ക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി തരിക. ശൗലും അവരും ഇസ്രായേലൊക്കെയും ഏലാ താഴ്വരയിൽ ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അധികാരത്തിൽ എഴുന്നേറ്റ ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടയച്ച് ഇശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്ത് കൊണ്ട് ചെന്ന് കൈനരയിൽ എത്തിയപ്പോൾ സൈന്യം പടയ്ക്കാർത്തു വിളിച്ചുകൊണ്ട് വന്നു പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലും ഫിലിസ്ത്യരും നേർക്ക് നേരെയാണ് വരുന്നു. ദാവീദ് തന്റെ സമാനം പടക്കോപ്പും സൂക്ഷിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചു വെച്ച് അണിയിൽ ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് ഉത്തരം ചോദിച്ചു. അവൻ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗത്യനായ ഗൊല്യാത്ത് എന്ന ഫിലിസ്ത്യ മല്ലൻ ഫിലിസ്ത്യരുടെ നിരകളിൽ നിന്ന് പുറപ്പെട്ടു വന്ന് മുമ്പിലത്തെ വാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേലിയരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുമ്പിൽ നിന്നോടി. എന്നാറേ, ഇസ്രായേലിയർ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിന് കരമൊഴിവേൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫിലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നീക്കിക്കളയുന്നവനെ എന്ത് കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ആർ എന്ന് ചോദിച്ചു. അതിന് ജനം, അവനെ കൊല്ലുന്നവനെ ഇന്നതൊക്കെയും കൊടുക്കും എന്ന് അവനോട് ഉത്തരം പറഞ്ഞു. അവരോട് അവൻ സംസാരിച്ചിരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ട് ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുകൾ ഉള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോകുന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം. പട കാണാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ്, ഞാൻ ഇപ്പോൾ എന്ത് ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവനെ വിട്ടുമാറി മറ്റൊരുത്തനോട് അങ്ങനെ തന്നെ ചോദിച്ചു. ജനം മുമ്പിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനും അറിവ് കിട്ടി. അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട, അടിയൻ ചെന്ന് ഈ ഫിലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫിലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നീ ബാലനത്രേ. അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു ദാവീദ് ശൗലിനോട് പറഞ്ഞത്. അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹം ഒരിക്കൽ ഒരു കരടിയും വന്നു കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ച് അതിന്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിവിച്ചു. അതിന്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫിലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യത്തെ നിന്ദിച്ചുകൊണ്ട് അവനും അവയിൽ ഒന്നിനെ പോലെയാകും. ദാവീദ് പിന്നെയും സിംഹത്തിന്റെ കയ്യിൽ നിന്ന് കരടിയെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫിലിസ്ത്യന്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട് ചെല്ലുക, യഹോവ നിന്നോടുകൂടെയിരിക്കും എന്ന് പറഞ്ഞു. ശൗൽ തന്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ച് അവന്റെ തലയിൽ താമസരക്തം വെച്ചു. തന്റെ കവചവും അവന്റെ പിടിവിച്ചു. പടയങ്കിമേലവന്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി. എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായികയാൽ ഇവ ധരിച്ചുകൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവയെ ഊരി വെച്ച് പിന്നെ അവൻ തന്റെ വടിയെടുത്തു. തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ല് തെരഞ്ഞെടുത്ത് ഇടസഞ്ചിയായ പൊക്കണത്തിലിട്ടു. കയ്യിൽ കമണിയുമായി ഫിലിസ്ത്യനോട് അടുത്ത് ഫിലിസ്ത്യനും ദാവീദിനോട് അടുത്തു. പരിചയക്കാരും അവന്റെ മുമ്പേ നടന്നു. ഫിലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരബാലനും പവിഴ നിറമുള്ളവനും കോമളരൂപനുമായിരുന്നു. ഫിലിസ്ത്യൻ ദാവീദിനോട്, വരിക, നീ വടികളുമായി എന്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തന്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫിലിസ്ത്യർ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ട് വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫിലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുണ്ടും വേലുമായി എന്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ നിന്റെ കൈ എന്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്നും നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫിലിസ്ത്യ സൈന്യത്തെ സൈന്യങ്ങളുടെ ശരീരങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ട് എന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾകൊണ്ട് കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമല്ലോ അറിവാനിടവരും സംഘമെല്ലാം അറിവാനിടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്, അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫിലിസ്തീർ ദാവീദിനോട് എതിരേൽപ്പാൻ നേരിട്ടപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫിലിസ്തീരോട് എതിർപ്പാൻ അണിക്ക് നേരെ ഓടി. ദാവീദ് സജ്ജിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്തു, കമ്മണിയിൽ വെച്ച് വീശി ഫിലിസ്തീരന്റെ നെറ്റി കേറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ട് പതിഞ്ഞു. അവൻ കമിഞ്ഞു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കമ്മണിയും ഒരു കല്ലും കൊണ്ട് ഫിലിസ്തീരെ ജയിച്ചു, ഫിലിസ്തീനെ കൊന്നുമുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാളില്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫിലിസ്തീന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്നും ഊരിയെടുത്ത് അവനെ കൊന്നു, അവന്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫിലിസ്തീർ കണ്ട് ഓടിപ്പോയി. ഇസ്രായേലും യഹൂദരും പുറപ്പെട്ട ആർത്തും കൊണ്ട് ഗത്തും എക്രോൻ വാതിലുകളും വരെ ഫിലിസ്തീരെ പിന്തുടർന്നു. ഫിലിസ്തീഹത്യാഹതന്മാർ കയറിനുള്ള വഴിയിൽ ഗത്തും എക്രോനും വരെ വീണ് കിടക്കുന്നു കിടന്നു. ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫിലിസ്തീരെ ഓടിക്കുകയും മടങ്ങി വന്ന് അവരുടെ പാളയം കൊള്ളയടിക്കുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഫിലിസ്തീന്റെ തലയെടുത്ത് അവനെ യെരുശലേമിലേക്ക് അതിനെ യെരുശലേമിലേക്ക് ദാവീദ് ഫിലിസ്തീന്റെ നേരെ ചെല്ലുന്ന സൗശാൽ കണ്ടപ്പോൾ സേനാപതിയായ അനേമിനോട് അബ്നേരിനോട് അബ്നേരെ ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് ചോദിച്ചതിന് അബ്നേർ രാജാവേ തിരുമേനിയാണ് ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്ന് നീ അന്വേഷിക്കണമെന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫിലിസ്തീനെ സംഹരിച്ച് മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൌലിന്റെ മുമ്പാകെ കൊണ്ടുചെന്നു. ഫിലിസ്തീന്റെ തലയും അവന്റെ കയ്യിലുണ്ടായിരുന്നു. ശൌൽ അവനോട് ബാല്യക്കാരാ നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. ഞാൻ ബേത്ലഹേമ്യനായ നിന്റെ ദാസൻ ഈശായുടെ മകനെന്ന് ദാവീദ് പറഞ്ഞു. അവൻ ശൌലിനോട് സംസാരിച്ചു തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സിനോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ട് അവന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങി പോകുവാൻ പിന്നെ അനുവദിച്ചതുമില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരിയതും തന്റെ വസ്ത്രവും വാളും വില്ല് മരക്കച്ചയും ദാവീദിന് കൊടുത്തു. ശൗൽ അയക്കുന്നതൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കി. ഇത് സർവ്വജനത്തിനും ശൗലിനും ഭൃത്യന്മാർക്കും ബോധിച്ചു. ദാവീദ് ഫിലിസ്തീനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേലി പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റിരുന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ കാനപ്രതികാരമായി ശൗൽ ആയിരത്തെ കൊന്നു, ദാവീദോ 10,000 എന്ന് പാടിയപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവനിഷ്ടമായി. അവർ ദാവീദിനെ 10,000 കൊടുത്തു എന്ന്, എനിക്ക് 1,000 മാത്രമേ തന്നുള്ളൂ, ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്ന് മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടിയുണ്ടായി. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. ദാവീദ് പതിവുപോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ശൗലിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുവരോടി ചേർത്ത് കുത്തുവാൻ വിചാരിച്ചും കൊണ്ട് ശൗൽ കുന്തം ചാട്ടി. എന്നാൽ ദാവീദ് രണ്ടു പ്രാവശ്യം അവന്റെ മുമ്പിൽ നിന്ന് മാറിക്കളഞ്ഞു. യഹോവ ദാവീദിനോടുകൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ അവനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാധിപനാക്കി. അങ്ങനെ അവൻ ജനത്തിന് സഹനായകനായി പെരുമാറിപ്പോന്നു. ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നു. അവൻ ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ശൗൽ കണ്ടിട്ട് അവങ്കൽ ആശങ്കിതനായി തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. അനന്തരം ശൗൽ ദാവീദിനോട് എന്റെ മൂത്ത മകൻ മോബുണ്ടല്ലോ, മേരബുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഞാൻ അനന്തരം ശൗൽ ദാവീദിനോട് എന്റെ മൂത്ത മകൾ മേരബുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും, നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധം നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്റെ കയ്യിൽ കയ്യല്ല, ഫിലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. ദാവീദ് ശൗലിനോട് രാജാവിന്റെ മരുമകനായിരിക്കുവാൻ ഞാൻ ആ ഇസ്രായേലിൽ എന്ന അസ്മാദികളെയും എന്റെ പിതൃഭവനോ എന്നുള്ളൂ എന്ന് പറഞ്ഞു. ശൗലിന്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടതിന്റെ സമയത്ത് അവളെ മഹോലാത്യനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. ശൗലിന്റെ മകളായ മിഖാ ദാവീദിനെ സ്നേഹിച്ചു. അത് ശൗലിന് അറിവ് കിട്ടി. കാര്യം അവന് ഇഷ്ടമായി. അവൾ അവന് ഒരു കനി ഒരുക്കേണ്ടതിനും ഫിലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവന് കൊടുക്കും എന്ന് ശൗൽ വിചാരിച്ച് ദാവീദിനോട് നീ ഈ രണ്ടാം പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണം എന്ന് പറഞ്ഞു. പിന്നെ ശൗൽ തന്റെ പുത്രന്മാരോട് നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ച് ഇതാ രാജാവിന് നിന്നെ പ്രിയമാകുന്നു, അവന്റെ പുത്രന്മാരൊക്കെയും നിന്നെ സ്നേഹിക്കുന്നു, ആകയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണം എന്ന് പറവീനെന്ന് കൽപ്പിച്ചു. ശൗലിന്റെ പുത്രന്മാർ ആ വാക്ക് ദാവീദിനോട് പറഞ്ഞാറേ, ദാവീദ് രാജാവിന്റെ മരുമകനാകുന്നത് അല്പകാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഞാൻ ദരിദ്രനും എളിയവനുമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ശൗലിന്റെ ഭൃത്യന്മാർ രീതി പ്രകാരം പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. അതിന് ശൗൽ രാജാവിന്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫിലിസ്ത്യരുടെ നൂറഗ്രചർമ്മമില്ലാതെ അത് രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ എന്നിങ്ങനെ നിങ്ങൾ ദാവീദിനോട് പറയണമെന്ന് കൽപ്പിച്ചു. ഫിലിസ്ത്യരുടെ കയ്യാൽ ദാവീദിനെ വീഴുമാറാക്കണമെന്ന് ശൗൽ കരുതിയിരുന്നു. ഭൃത്യന്മാർ ദാവീദിനോട് ഈ വാക്ക് അറിയിച്ചപ്പോൾ രാജാവിന്റെ മരുമകനാകുവാൻ ദാവീദിന് സന്തോഷമായി. അവധി കഴിയുന്നതിന് മുമ്പേ ദാവീദും അവന്റെ ആളുകളും പുറപ്പെട്ടു എന്ന ഫിലിസ്ത്യരിൽ 200 പേരെ കൊന്നു. അവരുടെ അഗ്രചർമ്മം കൊണ്ടുവന്ന് താൻ രാജാവിന്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു. ശൗൽ തന്റെ മകളായ മിഖലിനെ അവന് ഭാര്യയായി കൊടുത്തു. യഹോവ ദാവീദിനോടുകൂടി ഉണ്ടായിരുന്നു. തന്റെ മകളായ മിഖലി അവനെ സ്നേഹിച്ചു എന്നും ശൗൽ കണ്ടറിഞ്ഞപ്പോൾ ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. എന്നാൽ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോഴൊക്കെയും ദാവീദ് ശൗലിന്റെ സകല ഭൃത്യന്മാരെക്കാളും കൃതാർത്ഥനായിരുന്നു. അവന്റെ പേർ വിസ്തൃതമായി തീർന്നു. അനന്തരം ശൗൽ തന്റെ മകനായ യോനാഥാനെയും സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണം എന്ന് കൽപ്പിച്ചു. എങ്കിലും ശൗലിന്റെ മകനായ യോനാഥാൻ ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നത് കൊണ്ട് യോനാഥാൻ ദാവീദിനോട് എന്റെ അപ്പനായ ശൗൽ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു, ആകയാൽ നീ രാവിലെ സൂക്ഷിച്ച് ഗുണമായ ഒരു സ്ഥലത്ത് ഒളിച്ചു പാർക്ക. ഞാൻ പുറപ്പെട്ട് നീ ഇരിക്കുന്ന വയലിൽ എന്റെ അപ്പന്റെ അടുക്കൽ നിന്നെ കുറിച്ച് എന്റെ അപ്പനോട് സംസാരിക്കും, ഞാൻ ഗ്രഹിക്കുന്നത് നിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാൻ തന്റെ അപ്പനായ ശൗലിനോട് ദാവീദിനെ കുറിച്ച് ഗുണമായി സംസാരിച്ചു പറഞ്ഞത്, രാജാവ് തന്റെ ഭൃത്യനായ ദാവീദിനോട് ദോഷം ചെയ്യരുതേ, അവൻ നിന്നോട് ദോഷം ചെയ്തിട്ടില്ല, അവന്റെ പ്രവൃത്തികൾ നിനക്ക് ഏറ്റവും ഗുണകരമായി തീർന്നതേ ഉള്ളൂ, അവൻ തന്റെ ജീവനെ ഉപേക്ഷിച്ചു കൊണ്ടല്ലോ ആ ഫിലിസ്ത്യനെ സംഹരിക്കുകയും അങ്ങനെ യഹോവ എല്ലാ ഇസ്രായേലിനെയും വലിയൊരു രക്ഷ വരുത്തുകയും ചെയ്തത്. നീ അതും കണ്ട് സന്തോഷിച്ചു, ആകയാൽ നീ വെറുതെ ദാവീദിനെ കൊന്ന് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ പാപം ചെയ്യുന്നത് എന്തിന്? യോനാഥാന്റെ വാക്ക് കേട്ട് യഹോവയാണ് അവനെ കൊല്ലുകയില്ല എന്ന് ശൗൽ സത്യം ചെയ്തു. പിന്നെ യോനാഥാൻ ദാവീദിനെ വിളിച്ച് കാര്യമെല്ലാം അറിയിച്ചു. യോനാഥാൻ ദാവീദിനെ ശൗലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ മുമ്പിലത്തെ പോലെ അവന്റെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്തു. പിന്നെയും യുദ്ധമുണ്ടായാറേ ദാവീദ് പുറപ്പെട്ട് ഫിലിസ്ത്യരോട് പടവെട്ടി അവരെ കഠിനമായി തോൽപ്പിച്ചു. അവർ അവന്റെ മുമ്പിൽ നിന്നോടി യഹോവയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തന്റെ അരമനയിൽ ഇരിക്കെയായിരുന്നു ദാവീദ് കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിന്റെ മുമ്പിൽ നിന്നും മാറിക്കളഞ്ഞു. കുന്തം ചുവരിൽ തറച്ചു. ദാവീദ് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ദാവീദിനെ കാത്തും കൊണ്ട് രാവിലെ കൊന്നുകളയേണ്ടതിന് ശൗൽ അവന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ഭാര്യ നിഖൽ അവനോട് ഈ രാത്രിയിൽ നിന്റെ ജീവനെ രക്ഷിച്ചുകൊണ്ടില്ലെങ്കിൽ നാളെ നിന്നെ കൊന്നുപോകും എന്ന് പറഞ്ഞു. അങ്ങനെ നിഖൽ ദാവീദിനെ കിളിവാതിൽ കൂടി ഇറക്കി വിട്ടു. അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. നിഖിൽ ഒരു ബിംബം എടുത്ത് കെട്ടിൽ മേൽ കിടത്തി. അതിന്റെ തലക്ക് കോലാറ്റ് രോഗം കൊണ്ടുള്ള മുടിയുമിട്ട് ഒരു വസ്ത്രം കൊണ്ട് പുതപ്പിച്ചു ദാവീദിനെ പിടിപ്പാൻ ശൗൽ ദൂതന്മാരെ അയച്ചപ്പോൾ അവൾ ദീനമായി കിടക്കുന്നു എന്ന് അവൾ പറഞ്ഞു. എന്നാറേ ശൗൽ, ഞാൻ അവനെ കൊല്ലേണ്ടതിന് കിടക്കയോടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് കൽപ്പിച്ചു. ദാവീദിനെ ചെന്ന് നോക്കുവാൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിലിന്മേൽ ഒരു ബിംബം തലയ്ക്ക് കോലാട്ടുരോമം കൊണ്ടുള്ള ഒരു മുടിയുമായി കിടക്കുന്നത് കണ്ടു. എന്നാറേ ശൗൽ മീക്കലിനോട്, നീ ഇങ്ങനെ എന്നെ ചതിക്കുകയും എന്റെ ശത്രു ചാടിപ്പോവാൻ അവനെ വിട്ടയക്കുകയും ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, എന്നെ വിട്ടയക്കല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് മീക്കാൽ ശൗലിനോട് പറഞ്ഞു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാവുന്നു, ഊടാറയ്ക്കുമോ?
രാജേഷച്ചനുണ്ടോ?
രാജേഷ്, ഇന്ന് കാണത്തില്ല, നമുക്ക് തുടങ്ങാം.
ഓക്കെ,
അച്ഛൻ ഒരു വാക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആരംഭിക്കാം.
പറയുമോ, പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി ആദിമുതലെന്ന് വന്നേക്കും തന്നെ, ആമീൻ. തന്റെ സ്ത്രീകളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഒരുങ്ങളിൽ സ്തുതി. പറഞ്ഞു വെച്ച
ദൈവതിരുനാമം മഹത്വപ്പെടട്ടെ. ഏറെ ബഹുമാനമുള്ള വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, അനുഗ്രഹീതമായ ഒരു ബുധനാഴ്ച പ്രഭാതത്തിലേക്ക് നമ്മൾ കടന്നു വരികയും സൂബോറോ പ്രാർത്ഥനയിലൂടെ നമുക്ക് ഒരുമിച്ച് സംഗമിക്കുവാനും ദൈവസന്നിധിയിൽ അല്പസമയം ഇരിക്കുവാനും തക്കവണ്ണം കർത്താവ് വിലയേറിയ ഒരു സന്ദർഭം നമുക്ക് വീണ്ടും നൽകുകയാണ്. ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛന്റെ ഇടവകയിൽ ഇന്നൊരു സംസ്കാര ശുശ്രൂഷ നടത്തേണ്ടതുള്ളതുകൊണ്ട് പ്രഭാതത്തിൽ അച്ഛനെന്നെ ഏൽപ്പിച്ചതനുസരിച്ചാണ് ഞാൻ ഇതിന്റെ ആമുഖ ഭാഗം മുന്നോട്ടുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുവാനായിട്ട് തയ്യാറാകുന്നത്. ഇന്ന് സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ നോമ്പിന്റെ പകുതി അല്ലെങ്കിൽ മിഡ്ലെൻഡ് എന്ന ശ്രേഷ്ഠമായൊരു ദിവസത്തിൽ ഒരു നാഴികക്കല്ല് പിന്നിടുന്ന സന്ദർഭമാണ്. മിക്ക ദേവാലയങ്ങളിലും ഇന്നലെ വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്ന് അനുഗ്രഹീതമായ വിശുദ്ധ ബലിയും ദീപാവലിയുടെ പ്രത്യേകമായ ആരാധനയും ദേവാലയത്തിന്റെ മധ്യഭാഗത്തിൽ വിശ്വാസികളുടെ മധ്യത്തിൽ അല്ലെങ്കിൽ നടുക്കായി ഒരു കുരിശ് നാട്ടി, ഒരു കുരിശ് പ്രതിഷ്ഠിച്ച് നമ്മുടെ പ്രാർത്ഥനയുടെയും ചിന്തകളുടെയും ശ്രദ്ധാകേന്ദ്രമാക്കി കുരിശിനെ മാറ്റുവാൻ തക്കവണ്ണം ഉള്ളൊരവസരമുണ്ടായി. ഇന്ന് പ്രഭാതത്തിലും ചില ദേവാലയങ്ങളിലെങ്കിലും വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. വിശുദ്ധ ബലിയിലെ ഹൂത്തോമോയിലെ അവസാനത്തെ വരിയിൽ, പ്രത്യേകിച്ച് പകുതി നോമ്പിന് ചൊല്ലുന്നതായ ഹൂത്തോമോ ഗീതത്തിന്റെ അവസാന വരിയിൽ, ഒരു മനുഷ്യന് രക്ഷയ്ക്ക് മുഖാന്തരമായ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ അവിടെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഹൂത്തോമോ അവസാനിക്കുന്നത്. നോമ്പും കുരിശും ഞങ്ങൾക്ക് എല്ലാവർക്കും രക്ഷയ്ക്ക് കാരണമാകണമേ എന്ന ഒരു ധ്വനി വരുന്ന രീതിയിൽ ഒരു വരിയുണ്ട്. നോമ്പും കുരിശും രക്ഷയ്ക്ക് മാർഗമാകണം. നോമ്പ് ഒരു ജീവിതചര്യയാണെങ്കിൽ കുരിശ് ആ ജീവിതചര്യയുടെ ഒരു ലക്ഷ്യമായി തീരുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത് കാൽവറിയിൽ മാത്രമല്ല, കാൽവറിയും കടന്ന് കർത്താവിന്റെ ഉത്ഥാനത്തിലൂടെ ദൈവ സാന്നിധ്യ ബോധത്തിലേക്ക് തിരിച്ചു ചെല്ലുവാനുള്ള, നമ്മളെ വീണ്ടും പുനർനിർവചിക്കുവാനുള്ള ഒരവസരമായിട്ടാണ് നമുക്ക് ലഭിക്കപ്പെടുന്നത്. അപ്രകാരം ഈ ആയുസിന്റെ, ഓരോരുത്തരുടെയും ആയുസിന്റെ പ്രത്യേകമായ ഒരു വർഷത്തിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി നോമ്പ് അനുഷ്ഠിക്കുവാൻ, അതിന്റെ ഭാഗികമായ അംശം പൂർത്തീകരിക്കുവാൻ നമുക്ക് ദൈവം സമൃദ്ധമായ കൃപ നൽകിയതിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ഭദ്രാസനത്തിലും മറ്റു സ്ഥലത്തു നിന്നുമായി ഇതിൽ പ്രവേശിച്ചിരിക്കുന്ന വൈദിക ശ്രേഷ്ഠരെയും വിശ്വാസ സമൂഹത്തെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദേവൻതമ്പുരാന്റെ കൃപ സമൃദ്ധമായി ഇതിൽ ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ആമുഖ ഗീതം ആലപിക്കുകയാണ്. വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, വരുന്നാരെയും ഒരു നാളും ഞാൻ തള്ളുകയില്ല എന്നുരച്ചു യേശു എന്നാരംഭിക്കുന്ന ഗീതം സുപരിചിതമാണ്. ദയവായി എല്ലാവരും അവരവരുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്ത് എന്നോടൊപ്പം പാടണം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുന്നു. അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനാണ് മ്യൂട്ട് ചെയ്തിട്ട് പാടാനായിട്ട് ഞാൻ ആവശ്യപ്പെടുന്നത്. അത് ക്ഷമയോടെ അതിനകത്ത് ഉൾക്കൊള്ളും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ,
വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിയിടുവിൻ. വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിയിടുവിൻ. വരുന്നാരെയും ഒരു നാളും ഞാൻ തള്ളുകയില്ലെന്നുരച്ചു യേശു. വരുന്നാരെയും ഒരു നാളും ഞാൻ തള്ളുകയില്ലെന്നുരച്ചു യേശു. വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിയിടുവിൻ. പാപത്തിൻ ശമ്പളം മരണമേ, അതു നിന്നെ നശിപ്പിക്കുമേ. ദൈവകൃപയോ ക്രിസ്തുവിൽ നിത്യ ജീവനാണെന്നു വിശ്വസിച്ചിട്ട്, ദൈവകൃപയോ ക്രിസ്തുവിൽ നിത്യ ജീവനാണെന്നു വിശ്വസിച്ചിട്ട്, വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിയിടുവിൻ. ഇന്നു നീ മരിച്ചാലെങ്ങോ പോ, ദൈവകോപം നീങ്ങിയോ. നിനക്കായേശു കുരിശിൽ മരിച്ചുയർത്തേഴുന്നല്ലേ മഹേമയു, നിനക്കായേശു കുരിശിൽ മരിച്ചുയർത്തേഴുന്നല്ലേ മഹേമയു. വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിയിടുവിൻ. മരണമേ നിനയാതേരമേ, അതു നിന്നെ സന്ധിക്കുമേ. മരിച്ചോ ദൈവപുത്രന്റെ ശബ്ദം കേട്ടു ജീവിക്കും നേരമായല്ലോ. മരിച്ചോർ ദൈവപുത്രന്റെ ശബ്ദം കേട്ടു ജീവിക്കും നേരമായല്ലോ. വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിയിടുവിൻ. വേഗം വരുന്നു എന്ന് യേശുരാജൻ അരുളിയല്ലോ. യേശുവേ വേഗം മേഘത്തിൽ വന്നു, നിത്യരാജ്യത്തിൽ ചേർക്കാം ഞങ്ങളെ. യേശുവേ വേഗം മേഘത്തിൽ വന്നു, നിത്യരാജ്യത്തിൽ ചേർക്കാം ഞങ്ങളെ. വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിയിടുവിൻ. വന്നിടുവിൻ യേശുപാദം ചേർന്നിടുവിൻ, പാപത്തെ വിട്ടോടിയിടുവിൻ.
നമുക്ക് പ്രാർത്ഥിക്കാം. നാമനച്ച
മാമനച്ചനല്ലേ? ഹലോ, അതൊക്കെ ദൈവത്തിന്റെ ഒരു നാമത്തിൽ തനിക്ക് സ്തുതി. നമ്മളെ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. തന്റെ സ്കൂളാകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഒരുങ്ങളെ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനും വരുവായിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിവരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനെ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളാതിന്റെ അടിയാരോട് കരുണ ചെയ്യുന്നു. മശിഹ രാജാവേ നിനക്ക് സ്തുതി. ബാധിക്കുമോ സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമപരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവേഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് ഇന്നും തരയണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടക്കണം പാവം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെ ദുഷ്ടൻ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കുറഞ്ഞു മറിയുമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നസ്കളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരപരമായ നമ്മുടെ കർത്താവ് ശിംഷിയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ദേവമാതാവായ ഇസ്രയേലിനെ തമ്പുരാന്റെ അമ്മയെ പാവുകളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ ഭരണ സമയത്തും ദൈവം നമ്മളെ ആണ്ടപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ.
പാർക്കുമോ മനുഷ്യനെ പോലെ ഭൂമിയിൽ നടക്കുകയും ദൈവത്തെ പോലെ അത്ഭുത ശക്തികൾ പ്രവർത്തിക്കുകയും ചെയ്തവനായ കർത്താവേ, നീ ജ്ഞാനായക്കാരുടെ മകളിൽ നിന്നും പിശാചിനെ പുറത്താക്കുകയും ശമോന്റെ അമ്മാവിയമ്മയുടെ പനിയെ സുഖപ്പെടുത്തുകയും സദാധിപന്റെ ബാല്യക്കാരനെ സുഖപ്പെടുത്തുകയും ചെയ്തുവല്ലോ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അതിന്റെ താഴ്മയെയും നീ ചെയ്തിട്ടുള്ള അത്ഭുതങ്ങളെയും ഞങ്ങളോടുള്ള അതിന്റെ സ്നേഹത്തെയും നീ ഒരു വിധത്തിലും കഷ്ടതകൾക്ക് അർഹതനല്ലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി സഹിച്ചിട്ടുള്ള കഷ്ടതകളെയും വിവരിപ്പാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല. കർത്താവേ, ദീർഘകാലം രോഗിയായിരുന്ന സ്ത്രീയുടെ കൂനിനെ നീ നേരെയാക്കി സുഖപ്പെടുത്തുകയും പിശാചുക്കളുടെ ലഘിയോനുകളെ സമുദ്രത്തിന്റെ അഗാധങ്ങൾ മുക്കുകയും ചെയ്തതുപോലെ പാപങ്ങളാകി കൂനിയിരിക്കുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ നേരെയാക്കി സുഖപ്പെടുത്തുകയും ഞങ്ങളുടെ ആ നീതികളെയെല്ലാം നിന്റെ കരുണയുടെ കടലിൽ മുക്കിക്കളയുകയും ചെയ്യണമേ. ഞങ്ങളുടെ പാപഭാരങ്ങളെ നീക്കിക്കളഞ്ഞ് നിന്റെ തോപ്പായാൽ ഞങ്ങളെ വെടിപ്പാക്കുകയും ഞങ്ങളെ നിന്റെ വെടിപ്പുള്ള വാസസ്ഥലമാക്കി തീർക്കുകയും ചെയ്യണമേ. കർത്താവേയും ഉർസലേമിൽ നിന്ന് യെരിഹോയിലേക്ക് ഇറങ്ങിപ്പോയ മനുഷ്യൻ കള്ളന്മാരുടെ കയ്യിലകപ്പെട്ട് അർദ്ധപ്രാണനാകുവോളം ഉപദ്രവിക്കപ്പെട്ടുവെങ്കിലും ഒടുവിൽ അവന് സഹായം ലഭിച്ചതുപോലെ വൈദികളാൽ ഉപദ്രവിക്കപ്പെടുന്നവരാൽ ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിച്ച് രക്ഷിക്കേണ്ടവേ. പിറവി കുരുടനായ മനുഷ്യന്റെ കണ്ണുകളിൽ നീ മണ്ണ് കുഴച്ച് ഉദ്ദേശിച്ച് സുഖപ്പെടുത്തിയതിനാൽ മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചവൻ നീ തന്നെയെന്ന് കാണിച്ചുവല്ലോ. അപ്രകാരം കർത്താവേ, പാപരോഗത്താൽ കുരുടരായിരിക്കുന്ന ഞങ്ങളുടെ കണ്ണുകളെ നീ തെളിയിക്കുകയും ഞങ്ങളെ പുതിയ സൃഷ്ടികളാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ സമർപ്പിക്കുമാറാകണമേ. ആമീൻ.
ആമീൻ.
ദൈവത്തിന്റെ തന്റെ തിരുനാമം മഹത്വപ്പെടട്ടെ. ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ വീണ്ടും ഒരു പ്രഭാതം കാണുവാനും നോമ്പുകാലത്തിന്റെ അനുഗ്രഹീതമായ ശ്രേഷ്ഠമായ 25 ദിവസങ്ങൾ പൂർത്തീകരിപ്പാനും വലിയവരായ ദൈവം നമുക്ക് നൽകിയ ആരോഗ്യത്തിനും കൃപയ്ക്കും സാവകാശത്തിനും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല ക്രൈസ്തവ ലോകം ഏറെക്കുറെ ഒരു നോമ്പുകാലത്തിന്റെ അനുഗ്രഹീതമായ ചിന്തകളിലൂടെ കടന്നു പോകുകയാണ്. ഈ അനുഷ്ഠാനങ്ങളും ഈ പ്രാർത്ഥനകളും ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ മനുഷ്യനെയും ദൈവിക അനുഭവത്തിലേക്ക് അടുപ്പിക്കുവാനും അവനവനെ ശുദ്ധീകരിച്ച് ദൈവത്തോടുള്ള ഹൃദയബന്ധങ്ങളെ വീണ്ടും ഉറപ്പിക്കുവാനും ലഭിക്കുന്നൊരവസരം കൂടിയാണ്. പലപ്പോഴും നോമ്പുകാലം കടന്നു വരുമ്പോൾ സന്തോഷത്തോടെ നോക്കുന്നവർ പറയാറുണ്ട്, പെട്ടെന്ന് നോമ്പ് കടന്നുപോയല്ലോ. സങ്കടമുള്ളവര് പറയാറുണ്ട് ഇങ്ങനെ, ഇതെപ്പോ തീരും, അല്ലെങ്കിൽ ഈ നോമ്പ് ആരാണ് ഇത് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ഈ നോമ്പുകാലം തീരുന്നില്ലല്ലോ എന്നുള്ള ചിന്തയൊക്കെ വരുന്നത് സങ്കടത്തോടും മനസ്സുകൂടാതെയുമൊക്കെ ഈ ഒരു ആശയത്തെ ഉൾക്കൊള്ളുമ്പോഴാണ്. യഥാർത്ഥത്തിൽ സന്തോഷത്തോടുകൂടി നോമ്പെടുക്കുന്ന ഓരോ മനുഷ്യന്റെയും മുഖം ഏറ്റവും കൂടുതൽ പ്രകാശമാകുന്നത്. അത് മുഖത്ത് പ്രത്യേകിച്ച് ശാന്തി പരത്താനുള്ള യാതൊരു ലേപനങ്ങളും തേക്കാതെ തന്നെ മുഖം പ്രസന്നമാകുന്നതും ശോഭപൂർണമാകുന്നതും യഥാർത്ഥത്തിൽ നോമ്പുകാലത്തിൽ സന്തോഷത്തോട് നോമ്പ് നോക്കുന്നവരിലാണെന്ന് പിതാക്കന്മാർ പണ്ട് രചിച്ചു വെച്ചിട്ടുണ്ട്. അതേറെ ശരിയാണെന്നാണ് എന്റെയും വിചാരം. അതുകൊണ്ട് സന്തോഷത്തോടെയും നോമ്പ് അനുഷ്ഠിക്കുവാൻ ഒരു ആഹ്വാനം ആമുഖത്തിൽ വീണ്ടും ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. തുടർന്നുള്ള 25 ദിവസങ്ങൾ അല്പം കൂടി ഗാഢമായി അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തക്കവണ്ണം ദേവാലയത്തിന്റെ മധ്യത്തിൽ നമുക്കൊരു കുരിശ് ലഭിക്കുകയാണ്. ആ കുരിശിലേക്ക് ശ്രദ്ധ ആകർഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന് രക്ഷയ്ക്ക് മുഖാന്തരമായ കുരിശിനെ ഹൃദയത്തിലും മനസ്സിലും ചിന്താമണ്ഡലത്തിലും പ്രവൃത്തിയിലുമൊക്കെ നന്നായി കൂട്ടിയോജിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അങ്ങനെ ഓരോ ആഴ്ചകൾ പിന്നിടുമ്പോഴും രോഗികളുടെ പ്രത്യേകമായ സൗഖ്യ ശുശ്രൂഷ കേൾക്കുന്നതോടൊപ്പം സ്വയം സൗഖ്യപ്പെടുവാനും, പ്രത്യേകിച്ച് നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഏറെ സംഭവിക്കുന്നത് കർത്താവിന്റെ മനസ്സു മാറ്റി നമ്മളുടെ ആവശ്യങ്ങൾ സാധിപ്പിച്ചെടുക്കാനാണ്. പ്രാർത്ഥനകൾ ഏറെക്കുറെയും അങ്ങനെയാണെന്നാണ് എന്റെ ഒരു വിചാരം. എന്നാൽ കർത്താവേ, നിന്റെ കൃപ മൂലം എന്റെ മനസ്സിനെയും മാറ്റി അനുഗ്രഹീതമാക്കി ഒരു ശോഭയുള്ള വ്യക്തിയുടെ ഉടമയാക്കി തീർക്കണം. മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ, മറ്റുള്ളവരോട് പൊറുക്കുവാൻ, മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ, മറ്റുള്ളവരെ ഉൾക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ ആവശ്യമായ കാര്യങ്ങൾ തന്നാലാവുന്ന വിധം ചെയ്യുവാനുള്ള ഒരു സന്നദ്ധത, ഇപ്രകാരമൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് ശാന്തമായി മാറ്റിയെടുക്കുവാനും ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിമിഷമായിട്ട് ഈ നോമ്പുകാലം മാറ്റപ്പെടണം. അത് സാധ്യമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അനുഗ്രഹീതമായ തിരുവചന സന്ദേശം നമുക്കായി നൽകുവാൻ ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ പ്രത്യേകം ക്ഷണിച്ചിരിക്കുന്നത്. എല്ലാ ആഴ്ചയും നമുക്ക് ഒരു മുതിർന്ന വൈദികന്റെ സാന്നിധ്യം എന്ന് മാത്രമല്ല, ആവശ്യമായ സന്ദർഭങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്കും നേതൃത്വത്തിനും അതിനേക്കാൾ ഉപരി ദൈവവചനത്തിന്റെ പൊരുളുകളെ ഒരു അധ്യാപകൻ നന്നായി പഠിപ്പിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ഏതു വിഷയവും നന്നായിട്ട് പഠിച്ച് അവതരിപ്പിക്കുവാൻ തക്കവണ്ണം പ്രത്യേകം ശ്രദ്ധിക്കുന്ന നമുക്കൊക്കെ പ്രിയങ്കരനായ ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസച്ചനാണ്. കോട്ടയം കൊല്ലാട് സെന്റ് പോൾസ് ഓർത്തഡോക്സ് ഇടവക ആണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. നമുക്കറിയാം ഹ്യൂസ്റ്റൺ പ്രദേശ നിവാസികൾക്ക് അദ്ദേഹം സുപരിചിതനാണ്. ശുദ്ധാസനത്തിനും ശുദ്ധാസനത്തിന് പുറത്തുമൊക്കെ ഏറെ ശ്രദ്ധേയനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സേവനം ഏറെ ശ്രദ്ധേയമായിട്ട് ഏത് പ്രയാസഘട്ടത്തിലും എത്ര ദൂരെയാണെങ്കിലും വാഹനം ഓടിച്ച് പ്രായത്തെ വകവെക്കാതെ ശുശ്രൂഷ നിർവഹിക്കുവാൻ തക്കവണ്ണം സന്നദ്ധത കാണിക്കുന്ന ഒരു വൈദിക ശ്രേഷ്ഠൻ കൂടിയാണ്. അച്ഛന്റെ സന്ദേശം നമ്മൾക്ക് കാതോർക്കുവാൻ പ്രാർത്ഥനാപൂർവ്വം നിങ്ങൾ ഇരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. സന്ദേശത്തിന് തൊട്ട് മുമ്പായി നമുക്കൊരു ഗീതം കൂടി ആലപിച്ചതിന് ശേഷം സന്ദേശത്തിലേക്ക് പ്രവേശിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ദൈവത്തിന്റെ കരുണയും കൃപയും നമുക്ക് ലഭിക്കാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ദൈവം തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ ലഭിക്കാൻ തക്കവണ്ണം ഈ നോമ്പുകാലം ശ്രദ്ധേയമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സുവിശേഷ ഗീതങ്ങളിലെ 89 ഗീതം നമുക്ക് ആലപിക്കാം. യാഹന്ന ദൈവമെൻ ഇടയനഹോ, യാതൊരു കുറവും എനിക്കില്ലിനിയും. പച്ച പുൽപ്പുറത്തെന്നെ കിടത്തുന്നവൻ നിശ്ചല ജലമെന്നെ കുടിപ്പിക്കുന്നു എന്ന ഗീതം സുപരിചിതമാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ, 23-ാം സങ്കീർത്തനത്തിന്റെ വിശ്വാസത്തെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് ഇടയാകട്ടെ.
യാതൊരു കുറവുമില്ലെനിക്കിനിയും പച്ചപ്പുൽപ്പുറത്തെന്നെ കിടത്തുന്നവൻ നിശ്ചല ജലമെന്നെ കുടിപ്പിക്കുന്നു സന്തതമെന്നുള്ളം തണുപ്പിക്കുന്നു തിരുപാതയിൽ നടത്തുന്നെന്നെ കൂരിരുൾ താഴ്വർ അതിൽ നടന്ന സാരമില്ലെനിക്കൊരു ഭയവുമില്ല ഉന്നതരെന്നോടു കൂടെയുണ്ട് തമ്മിടുന്ന ആശ്വാസം തൻവടിമേ എനിക്കൊരു വിരുന്നവനൊരുക്കിടുന്നു എന്നുടെ വൈരികളിൽ നടുവിൽ യാഹന്ന ദൈവമത്തിടയനഹോ യാതൊരു കുറവുമില്ലെനിക്കിനിയും ശിരസിനെ അഖിലവും അനുദിനവും പൂശുന്നു സൗരഭ്യതൈലപാദ എന്നോടെ പാനപാത്രം ദിനവും ഉന്നതൻ കരുണയാൽ കവിഞ്ഞിടുന്നു നന്മയും കരുണയുമെന്നായുസിൽ ഉന്മയായി തുടർന്നിടും ദിനവുമാകോ സ്വർഗീയ ആലയം തന്നിലി ഞാൻ ദീർഘകാലം വസിക്കും ശുഭമായ ദൈവമെന്നിടയനഹോ യാതൊരു കുറവുമില്ലെനിക്കിനിയും യാതൊരു കുറവുമില്ലെനിക്കിനിയും
നീ സുബോറോ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്ന എല്ലാ വൈദികരുടെയും വിശ്വാസ സമൂഹത്തിന്റെയും പേരിൽ ആത്മാർത്ഥമായി ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛനെ ഇന്നത്തെ പ്രധാന സന്ദേശത്തിനായിട്ട് ക്ഷണിക്കുകയാണ്.
മറിക്കുമോ പിതാവും പുത്രനും പൈസ്തൃഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി. നമ്മുടെ തന്റെ കരുണയും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ആദരണീയരായ വൈദിക സഹോദരങ്ങളെ, കർത്താവ് സ്നേഹമുള്ള വിശ്വാസികളുടെ സമൂഹമേ, എന്നെ ശ്രവിക്കുന്ന ഏവരുമേ, ദൈവതിരുനാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ എളിയ വന്ദനം അറിയിക്കുന്നു. ഇന്ന് വിശുദ്ധ സഭയുടെ അധ്യാത്മ യാത്രയുടെ അതീർത്ഥയാത്രയുടെ മധ്യത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. ആ പാതി ബുധനാഴ്ച എന്നറിയപ്പെടുന്ന മധ്യത്തിലെ നാം വിശുദ്ധ കൊടി ഉയർത്തുകയും കുരിശിന്റെ കൊടി ഉയർത്തുകയും ആ കുരിശിലേക്ക് നോക്കിയവർ ഇത്തള സർപ്പത്തെ നോക്കി രക്ഷപ്പെട്ടതുപോലെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് കർത്താവിന്റെ കുരിശ് ഉയർത്തുകയും ചെയ്തിരിക്കുന്ന ആ മഹത് ദിവസമാണ് ഇന്ന്. ഇന്ന് രാവിലെയാണ് ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛൻ വിളിക്കുന്നതും അച്ഛൻ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കണമെന്ന് പറയുന്നതും പ്രത്യേകമായിട്ടൊരു പുതിയ മെസ്സേജ് എഴുതിയുണ്ടാക്കുന്നതിനോ അസൗകര്യമോ അസൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പഴയ ഒരു മെസ്സേജ് ഞാൻ എവിടെയോ ഒരു ഡിട്രോയിറ്റിലെ ആണെന്ന് തോന്നുന്നു ഒരു പ്രയർ ഗ്രൂപ്പിന് കൊടുത്തിയൊരു മെസ്സേജ് എന്റെ മനസ്സിൽ തോന്നുകയാണ്. അതെന്നെ ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഇത് കേൾക്കുന്നവരെ ഇത് റിപ്പീറ്റേഷൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അന്ന് പറഞ്ഞ കാര്യം തന്നെ പറയുവാനായിട്ട് സാധിക്കത്തില്ലെങ്കിലും അതിനകത്ത് ചിലപ്പം പുതിയ കാര്യങ്ങളും മറ്റും നിങ്ങൾക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞുപോയ ഈ നോയമ്പ് ദിവസങ്ങളിലെ ഒരു സംഭവത്തെ കുറിച്ചാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. വരുവാനിരിക്കുന്ന മഹത്വത്തിന്റെ പ്രതീകരണമായിട്ട് നമുക്കതിനെ ഒന്ന് കാണുകയും അതിനകത്ത് അതിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന സത്യം എന്താണ് ഒന്ന് മനസ്സിലാക്കുകയും ചെയ്യാം. ബഹുമാനരായ വൈദിക ശ്രേഷ്ഠയ്ക്ക് വളരെ നന്നായിട്ട് അറിയാമെന്നൊരു സബ്ജക്റ്റാണ്. രണ്ടാമത്തെ ആഴ്ചയാകുന്ന കുഷ്ഠരോഗിയുടെ ഞായറാഴ്ച എന്ന് പറയുന്ന ആ ഗർഭ സൺഡേ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5:12 12-16 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ കർത്താവായ യേശു ക്രിസ്തു ഗലീല പ്രദേശത്തുള്ള കപ്പർന്നഹൂമില് ചെയ്തിരിക്കുന്ന ഒരു സംഭവമാണ്. കുഷ്ഠരോഗം നിറഞ്ഞ ഒരു മനുഷ്യനെ അവന് ശുദ്ധീകരണം ആവശ്യമാണെന്ന് തന്നെത്താൻ തോന്നുകയും പാളയത്തിന് പുറത്തുള്ള അവന്റെ ജീവിതത്തിൽ നിന്ന് പാളയത്തിന്റെ സമീപത്തിലേക്ക് കടന്നു വരികയും അവിടെ കർത്താവിനെ കാണുകയും കർത്താവിന്റെ മുൻപിൽ സാഷ്ടാംഗം വീണ് അപേക്ഷിക്കുകയും ചെയ്യുന്നു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് അവനെ തൊടുന്നതും അവൻ ശുദ്ധനാകുന്നതും അവിടെ കർത്താവ് കൽപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്, നീ നിന്നെ തന്നെ പുരോഹിതനെ കാഴ്ച അണയ്ക്കുക. എന്താണ് ഈ പുരോഹിതനെ കാഴ്ച അണയ്ക്കുന്നതും എന്താണ് പുരോഹിതൻ അവനെ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടുള്ള സാങ്ക്ടിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കർമ്മം എന്നാണ് ചെയ്യുന്നത് എന്ന് അല്പമായിട്ട് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 5:12-16 വാക്യങ്ങള് നിങ്ങളുടെ മനസ്സിലുണ്ട്, നിങ്ങൾക്ക് പുസ്തകം വേണമെങ്കിൽ തുറന്നു വയ്ക്കാം. അതിന് ഉപോത്ഭവമായിട്ട് ലേവ്യ പുസ്തകം 14 ഒന്ന് തുറന്നു വെച്ചു കഴിഞ്ഞാൽ പുസ്തകമുള്ളവർ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അതിൽ നിന്നാണ് ഞാൻ ഉദ്ധരിക്കാൻ ഉദ്ദേശിക്കുന്ന ആ ഭാഗം. എന്താണ് പുരോഹിതൻ ചെയ്യാൻ പോകുന്നത്? അത് വരുവാനിരിക്കുന്ന ഈ നോയമ്പിന്റെ അവസാന നാളിലേക്ക് നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവം, കുരിശുമരണം, കബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ് എന്നീ മഹത്തമായിട്ടുള്ള കർമ്മങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് പുരോഹിതൻ ചെയ്യുന്ന കർമ്മമാണ് അവിടെ നാം കാണുന്നത്. അതായത് കർത്താവ് തന്നെത്താൻ പറയുകയാണ്, ഞാൻ തന്നെ ബലിയും ബലിസ്വീകാരനും തന്റെ പിതാവിന് തന്നെത്താനെ സ്വയം ബലി അർപ്പിച്ചവനുമാകുന്നു എന്ന് കാണിച്ചു കൊടുക്കുകയും പഠിച്ചിരിക്കുന്നതായ പുരോഹിത വർഗത്തിനും പിന്നെ പരീശന്മാർക്കും സാധുക്യർക്കും അല്ലെങ്കിൽ അന്ന് പിന്നെ ആ യഹൂദ ജനത്തിനെ താൻ തന്നെയാണ് ഇത് കാണിച്ചു കൊടുക്കുന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ്. കർത്താവിനറിയാം ഇത് തന്നെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണെന്നും ഈ നിൽക്കുന്ന ജനങ്ങൾക്ക് ആ വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ തന്നെയും യെരുശലേമിൽ നിന്ന് വന്നിരിക്കുന്ന പണ്ഡിത ശ്രേഷ്ഠർക്ക് ആ ഭാഗത്തെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അറിവുള്ളതാണ്. അപുരോഹിതരും ചെയ്യുന്ന കർമ്മം അതുതന്നെയാണ് ഇവിടെ ചെയ്യുവാൻ പോകുന്ന അമ്മ ശിഹായുടെ അരക്ഷകരമായ ദൗത്യം എന്താണെന്നാണ് അതിനകത്ത് വിവരിച്ചിരിക്കുന്നത്. There was a man needed to be changed, for he was a leper. Among the Jews, several skin diseases were classified as leprosy, including our modern Hansen's disease. In spite of modern medical advances, an estimated 10 million people around the world have leprosy. One form of the leprosy attacks the nerves so that the victim cannot feel pain. Infection easily sets in, and this leads to degeneration of the tissues. The limb becomes deformed and eventually falls off. അങ്ങനെയുള്ള ഒരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഒരു കുഷ്ഠരോഗി എന്ന് പറയുന്നത്. ഈ ഹതഭാഗ്യന്മാരായിട്ടുള്ള ഈ ജനങ്ങളെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം, ജീവിച്ചിരിക്കും എന്ന വാക്യം പോലെ ആണ് യഹൂദ ചരിത്രകാരനായിട്ട് യുസീഫ്യസ് പറയുന്നത് തന്നെ. ഇതുപോലെയാണ് അവർ മരിച്ചവരെ പോലെ ജീവിച്ചിരിക്കുന്ന വ്യക്തികളാണ്. കുഷ്ഠരോഗം എങ്ങനെയാണ് അവരെ ക്ലാസിഫൈ ചെയ്യുന്നതെന്നും അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നതെന്നും ലേവ്യ പുസ്തകം 13-ാം അധ്യായത്തിൽ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ 13-ാം അധ്യായം തന്നെ ഒരു മനസ്സിനെ വേദനയെടുക്കുന്നതായിട്ടുള്ള ഒരു ഡിപ്രസിംഗ് ചാപ്റ്ററാണ്. അത് വായിച്ചു കഴിഞ്ഞാൽ 14-ാം അധ്യായത്തിലേക്ക് ലേവ്യ പുസ്തകത്തിൽ വരുമ്പോൾ ആ 14-ാം അധ്യായത്തിലെ കുറെ കൂടെ സന്തുഷ്ടി നൽകുന്ന ഒരു സന്തോഷം നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അവിടെയാണ് കുഷ്ഠരോഗി സുഖപ്പെട്ടു കഴിയുമ്പോൾ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ് എന്ന് വിവരിച്ചിരിക്കുന്നത്. കുഷ്ഠരോഗത്തെ ഇറ്റ് വാസ് എ ടാസ്ക് ഓഫ് ദ ജൂയിഷ് പ്രീസ്റ്റ് ടു എക്സാമിൻ പീപ്പിൾ ടു ഡിറ്റർമിൻ വെദർ ദേ വെയർ ലെപ്പേഴ്സ്. ഇൻഫെക്റ്റഡ് പീപ്പിൾ വെയർ ഐസൊലേറ്റഡ് ആൻഡ് കുഡ് നോട്ട് റിട്ടേൺ ടു ദ നോർമൽ സൊസൈറ്റി ആൻഡ് ഡിക്ലെയർഡ് ക്ലെൻസ്ഡ്. ലെപ്രസി വാസ് യൂസ്ഡ് ഐസയ ആസ് എ പിക്ചർ ഓഫ് സിൻ. തല മുഴുവൻ ദീനവും ഹൃദയം മുഴുവൻ രോഗവും പിടിച്ചിരിക്കുന്നു. അടിതൊട്ട് മുടിവരെ ഒരു സുഖവുമില്ല. മുറിവും ചതവും പഴുത്ത വ്രണവും മാത്രമേ ഉള്ളൂ. അവയെ ഞെക്കി കഴുകിയിട്ടില്ല, വെച്ച് കെട്ടിയിട്ടുമില്ല. ഐസയ 1-ാം അധ്യായം 5-7 വാക്യങ്ങൾ. ലൈക്ക് സിൻ ലെപ്രസി ഈസ് ഡീപ്പർ ദാൻ ദ സ്കിൻ. ലൈക്ക് സിൻ ലെപ്രസി സ്പ്രെഡ്സ്, വ്യാപിക്കുന്നു. അത് പിന്നെ ഇറ്റ് സ്പ്രെഡ്സ് ആസ് ഇറ്റ് ഈസ് ഡിഫൈൽഡ്, അശുദ്ധമാകുകയും ചെയ്യുന്നു. ആ രോഗിയെ ഐസൊലേറ്റ് ചെയ്ത് ക്യാമ്പിനെ പുറത്ത് താമസിപ്പിക്കണം. അതുപോലെ ലോസ്റ്റ് സിന്നേഴ്സ്, നഷ്ടമായ പാപികളെ, പാപത്താൽ നഷ്ടപ്പെട്ടു പോയവർ, ഐസൊലേറ്റഡ് ഇൻ ദ ഹെൽ, നരകത്തിൽ പൂട്ടപ്പെട്ടവരായിത്തീരുന്നു. കുഷ്ഠരോഗിയുടെ വസ്ത്രം തീയിലിട്ട് ചുട്ടുകളയണം. ഹൗ ഇമ്പോർട്ടന്റ് ഇറ്റ് ഈസ് ഫോർ എ ലോസ്റ്റ് സിന്നേഴ്സ് ടു ട്രസ്റ്റ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഗെറ്റ് റിഡ് ഓഫ് ദയർ ലെപ്രസി. ബൈ ദ ഗ്രേസ് ആൻഡ് ദ പവർ ഓഫ് ഗോഡ് ദിസ് മാൻ, ദിസ് ലെപ്പർ വാസ് ചേഞ്ച്ഡ്. ഇൻ ഫാക്ട് ജീസസ് എവർ ടച്ച്ഡ് ദ മാൻ, ഈവൻ ഹി ടച്ച്ഡ് ദ മാൻ വിച്ച് meant that he became unclean himself. This is a beautiful picture of what Jesus done for the lost sinners. He became sin for us that we might be made clean. Paavam ariyathavan nam avane devathinte neethigaranamayi aagendathine avan namakku vendi paapamaaki. 2 Corinthians 5:21. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. 1 Peter 2:24. Now Jesus encouraged the man to see a priest and to obey the rules for the restoration given in Leviticus 14:1-20. In the ceremony is a picture of the work of Jesus Christ in his incarnation, his death, his burial and his resurrection. All of this was done over the running water. ഒഴുക്കു ജലത്തിന്റെ മുകളിൽ കാണിക്കുന്ന ഒരു കർമ്മമാണ് അത്. നിങ്ങൾ തുറന്നു വെച്ചിട്ട് നോക്കണം. The symbol of the Holy Spirit of God is a running water. This service reminds us that Jesus Christ had to die for us in order to deliver us from our sins. ഈ കുഷ്ഠരോഗിയെ ശുദ്ധമായതിനു ശേഷമുള്ള പുരോഹിതന്റെ മുൻപിലുള്ള റിച്വൽസ് വളരെ മർമ്മപ്രധാനമായ ഒരു സംഗതിയാണ്. ആ ഭാഗത്ത് മോശയുടെ ന്യായ പ്രമാണവും ഇസ്രായേലിന്റെ ശുദ്ധീകരണ നിയമവും അനുസരിച്ച് ഒരു കുഷ്ഠരോഗി സുഖമായതിനു ശേഷം അനുഷ്ഠിക്കേണ്ട അനുഷ്ഠാനങ്ങൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അവനൊരു ആട്ടുകൊട്ടിനെ കൊണ്ടുവരികയും യാഗം പാപയാഗമായിട്ട് അർപ്പിക്കുകയും ഏഴ് ദിവസം അശുദ്ധനായിരിക്കെ എട്ടാം ദിവസം കുളിച്ച് ദേഹം മുഴുവൻ ക്ഷവരം ചെയ്ത് വസ്ത്രം മാറ്റി ശുദ്ധീകരിച്ച് അവന് ഈ പുരോഹിതന്റെ മുൻപ് നിൽക്കണം. അതിനെക്കുറിച്ച് പറയുന്നതിന് മുഴുവനായിട്ട് ഞാൻ സമയം എടുക്കുന്നില്ല. അത് നിങ്ങൾ അത് വായിച്ചാൽ അത് മനസ്സിലാകും. ഒന്നാമത്തേത് 14:1-3. The priest goes to the leper. Since the unclean leper was not permitted to enter the camp, the priest goes to the outside the camp and minister to him or her. For the Son of Man is came to seek and save which was lost. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനത്ര മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 19:10. Therefore, Jesus also, that he might sanctify the people with his own blood, suffered outside the gate. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരത്തിന് പുറത്ത് വെച്ച് കഷ്ടാനുഭവിച്ചു. That was his incarnation. ഈ ലോകത്തിലേക്ക് വന്ന് ലോകത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുന്ന കർത്താവിന്റെ ഇൻകാർനേഷൻ, നഷ്ടപ്പെട്ടു പോയ പാപിയെ, അതായത് നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. കാണാതെ പോയ ഒരാടിനെ അന്വേഷിച്ചു വന്നിരിക്കുന്നു. 99 വിട്ടച്ച് ഒന്ന്. രണ്ടാമത് നഷ്ടപ്പെട്ടു പോയ പണം, ബ്രഹ്മപ്പണം കിടന്ന ഒരു സ്ത്രീയെ, നഷ്ടപ്പെട്ടു പോയ ഒരു പുത്രനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. മൂന്ന് പേരും നഷ്ടപ്പെട്ടതാണ്. ഒന്ന്, പിന്നെ എ മേൻ, ഹി റെപ്രസെന്റ്സ് ജീസസ് ക്രൈസ്റ്റ്. ലൂക്കോസിന്റെ സുവിശേഷം 15:15 ഈ നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ആടിനെ നഷ്ടപ്പെട്ട മനുഷ്യൻ, ആട്ടിടയൻ യേശു ക്രിസ്തുവാണ്. രണ്ടാമത് പിന്നെ ഒരു സ്ത്രീയുടെ പണം നഷ്ടപ്പെട്ടു പോയി, ആ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ദാറ്റ്സ് എ ചർച്ച്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് തന്റെ പിതാവിന് മകനെ നഷ്ടപ്പെട്ടവനെ തിരിച്ചു വരുന്നു, പിന്നെ ദ പ്രോഡിഗൽ സൺ. ആ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് അന്വേഷിക്കുന്നതും കണ്ടുപിടിക്കുന്നതിനുമായിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് ഹി വെന്റ് ഔട്ട്സൈഡ് ദ ക്യാമ്പ് ടു മീറ്റ് ദ ലെപ്പർ. ദ വിക്ടിം ഓഫേഴ്സ്, രണ്ടാമത്തെ വിക്ടിം ഓഫേഴ്സ് ടു ബേർഡ്സ്, വേഴ്സസ് 4-7 വരെയുള്ള വാക്യങ്ങൾ. ലെവൈറ്റിക്കസ് 14:4-7 വരെ. ജീവനും വിശുദ്ധിയുമുള്ള രണ്ട് പക്ഷികൾ. ദിസ് അൺയൂഷ്വൽ റിച്വൽ പിക്ചേഴ്സ് ആസ് വാട്ട് ക്രൈസ്റ്റ് ഡിഡ് ടു സേവ് എ ലോസ്റ്റ് വേൾഡ്. ബേർഡ്സ് ഡോണ്ട് ബിലോങ് ഇൻ ടു ദ ക്ലേ ജാർസ്. രണ്ട് മൺകുടങ്ങൾ ഉണ്ടാക്കണം. പക്ഷികൾ, ആകാശത്തിൽ പറന്നു നടക്കുന്ന പക്ഷികള് ഈ മൺകുടങ്ങളിൽ ബിലോങ് ചെയ്യുന്നതല്ല. അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കാൻ ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതിന്റെ ഒരു ഒരു പിക്ചറാണ്, ഒരു നഖ ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. രണ്ട് പക്ഷികളെ, ആകാശത്ത് നിന്നും പറന്നു നടക്കുന്ന പക്ഷികളെ പിടിച്ച് മൺകുടങ്ങളിലാക്കുക എന്നുള്ളത്. ജീസസ് കെയിം ഡൗൺ ഫ്രം ഹെവൻ ആൻഡ് ബിക്കെയിം എ മേൻ. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. യോഹന്നാന്റെ സുവിശേഷം 3:13. മേലിൽ നിന്നും വരുന്നവൻ എല്ലാവർക്കും മീതയുള്ളവൻ. ജോണ് 3:31. ആ മൺകുടത്തിലെ പക്ഷിയെ പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് പാപികളായ നമുക്ക് വേണ്ടി സ്വയം മരിക്കുന്നതായി കാണാം. ഇതിനകത്ത് ഒഴുക്കുവെള്ളത്തിന്റെ മുകളിൽ വെച്ച് ഈ രണ്ടു കുടത്തിലെ ഒരു കുടത്തിലെ പക്ഷിയെ നടുവേ കീറി അതിനെ അതിന്റെ രക്തത്തിൽ പിന്നെ രക്തത്തിലെ ഹൈസോപ്പ്, സെഡാർ വുഡ്, ദേവദാരു, ചുവപ്പുതുനില ഇന്നു ഇവ മൂന്നും മുക്കി ജീവനുള്ള പക്ഷിയെയും അതിന്റെ രക്തത്തിൽ മുക്കിയിട്ട് ജീവനുള്ള പക്ഷിയെ തുറന്ന് പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. ഈ ജീവനുള്ള പക്ഷി, പുറത്തേക്ക് വിടുന്ന പക്ഷി യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിനെ സൂചിപ്പിക്കുന്നവയാണ്. ഇതിനകത്ത് സെഡാർ വുഡ്, ചുവപ്പുതുനില അല്ലെങ്കിൽ സ്കാർലറ്റ്, ഹൈസോപ്പ് മുക്കി കുഷ്ഠരോഗിയുടെ മേൽ തളിക്കണം. ജീവനുള്ള പക്ഷി ആകാശത്തിലേക്ക് പറത്തിവിടണം. നമ്മുടെ കർത്താവിന്റെ മരണം, കബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ് ഇവയെ സൂചിപ്പിക്കുന്നതാണ്. ഈ സോപ്പ് അല്ലെങ്കിൽ ഹൈ സോപ്പ് കൊണ്ട് ഉള്ള രക്തം ചാർത്തല്, മോശം ഇസ്രൈമിലെ കുഞ്ഞാടിന്റെ രക്തം ഹൈ സോപ്പ് കൊണ്ട് കട്ടളപ്പടയിൽ ചാർത്തി പുരട്ടുന്നത് മൂലം ഏഞ്ചൽ ഓഫ് ഡെത്ത് അല്ലെങ്കിൽ സംഹാരദൂതൻ മാറിപ്പോകുന്നു. എക്സോഡസ് 12:22. അങ്ങനെ അതുപോലെ തന്നെ വേറൊരു നഖചിത്രം ദാവീദ് പറഞ്ഞിട്ടുണ്ട്. 51 സങ്കീർത്തന 7 പ്രാർത്ഥനയിൽ ദാവീദ് പറയുന്നു, ഈ സോപ്പ് കൊണ്ട് എന്റെ മേ തളിക്കണമേ. ചിലപ്പോൾ ദാവീദിന്റെ മനസ്സിലിരുന്ന ഈ കുഷ്ഠരോഗിയെ സുഖമാക്കുന്ന ഈ സോപ്പിന്റെ ആ പ്രക്രിയ ആയിരിക്കാം ദാവീദിന്റെ മനസ്സിൽ ഇരുന്നത്, ദാവീദ് ആ പ്രാർത്ഥന എഴുതിയത്. ഈ സോപ്പ് കൊണ്ട് തളിച്ച് 7 തളിച്ച് ഈ രക്തം ശുദ്ധമാകണം. ആ പിന്നെ സെഡാർ ബൂട്ട് അല്ലെങ്കിൽ ദേവദാരു കർത്താവിന്റെ കുരിശിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സോപ്പ് കൊണ്ട് എന്റെ മേൽ തളിക്കണമെന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്നു. സ്കാർലറ്റ് റെഹാബിന്റെ, അതായത് യോശുവ ജെറിഹോം പിടിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് അവരെ സ്പൈസിനെ രക്ഷിച്ച് റെഹാബിന്റെ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സ്കാർലറ്റ് ചുവപ്പ് നൂലുകൊണ്ട് അവരുടെ കെട്ടിടത്തെ അവിടെ പിന്നെ വാസസ്ഥലത്തിന്റെ അടയാളമായിട്ടിട്ടിരുന്നു ഈ സോപ്പ് കൊണ്ട്. അതുകൊണ്ട് ആ പിന്നെ ചുവപ്പ് നൂല് സ്കാർലറ്റ് കൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായാലും ഹിം പോർ വെർക്കും വിത്തൌട്ട് ഷെഡിങ് ഇൻ ദ ബ്ലഡ് ദർ ഇസ് നോ റെമിഷൻ. എബ്രായ ലേഖനം 9:22. പിന്നെ യെശയ്യാ പ്രവാചകനാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ പാപങ്ങൾ കടിഞ്ഞുവപ്പായിരുന്നാലും ഹിം പോലെ വെളുക്കുമെന്നുള്ളത്. പിന്നീടുള്ള റിച്വൽസ് ശുദ്ധിയായ കുഷ്ഠരോഗി തന്നെത്താൻ ചെയ്യേണ്ട കർമ്മങ്ങളാണ്. അവൻ കുളിക്കണം, ക്ഷൗരൻ തല ക്ഷൗരം ചെയ്യണം, വസ്ത്രങ്ങൾ കത്തിച്ചു കളയണം, ദേവാലയത്തിലെ ബലിയർപ്പിക്കണം മുതലായവയാണ്. ദീർഘമായിട്ട് ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ കർത്താവിന്റെ കഷ്ടാനുഭവം, കുരിശിൽ തളപ്പ്, മരണം, കവറടക്കം, ഉയർപ്പ്, ഈ സംഗതികളെല്ലാം ഈ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ആ പ്രക്രിയയിലൂടെ പട്ടക്കാരന്റെ മുൻപിൽ നടത്തേണ്ട കർമ്മാദികളാണ്. ഈ വിശുദ്ധ നോയമ്പ് നമ്മുടെ കുഷ്ഠമാകുന്ന പാപങ്ങൾക്ക് മോചനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് ദേർ ആർ 3 പ്രക്രിയകൾ വളരെ രസമായിട്ട് ഞാൻ പറയാം. അത് ദ സാങ്ക്ടിഫിക്കേഷൻ വിശുദ്ധീകരണം. ദേർ ആർ 3 ആസ്പെക്ട്സ് ഓഫ് ദ സാങ്ക്ടിഫിക്കേഷൻ ദാറ്റ് ഷുഡ് ബി നോട്ടഡ്. 1 പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ, പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് പെർഫെക്റ്റ് സാങ്ക്ടിഫിക്കേഷൻ. ഈ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ മീൻസ് ദാറ്റ് ദ ബിലീവർ ഈസ് 1 ഫോർ ഓൾ സെറ്റ് എ പാർട്ട് ടു ഗോഡ്. യേശു ക്രിസ്തുവിൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ടു ദോസ് ഹു വൺ സാങ്ക്ടിഫൈഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. 1 കൊരിന്ത്യർ 1:2. അന്യായം ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് അറിയുന്നില്ലയോ? ദുർനടപ്പുകാർ, വിഗ്രഹാരാധകർ, വ്യഭിചാരികൾ, സ്വയംഭോഗികൾ, പുരുഷകാമികൾ, കള്ളന്മാർ, അത്യാഗ്രഹികൾ, മദ്യപാന്മാർ, ഭാവിഷ്ടക്കാർ, പിടിച്ചുപറിക്കാർ എന്നിവ ദൈവരാജ്യം അവകാശമാക്കുകയില്ല. നിങ്ങളിൽ ചിലരും ഈ വകക്കാരായിരുന്നു എങ്കിലും നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. 1 കൊരിന്ത്യർ 6:9-11. അത് എബ്രായ ലേഖനത്തിനകത്തും വളരെ പിന്നെ വൃത്തിയായിട്ട് പൗലുസ്ലിഹ പറഞ്ഞിരിക്കുന്നത് എബ്രായ ലേഖനം 10 8-14 വാക്യങ്ങൾ അത് വായിച്ചു കഴിഞ്ഞാലായിട്ട് ന്യായപ്രമാണമോ കഴിച്ചു വരുന്ന യാഗങ്ങളുടെയും വഴിപാട് സർവാംഗ ഹോമങ്ങളും പാപയാഗങ്ങളും നീ ഇച്ഛിച്ചില്ല, അവയിൽ പ്രസാദിച്ചതുമില്ല എന്നിങ്ങനെ പറഞ്ഞ ശേഷം ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളയുന്നു. ആ ഇഷ്ടത്തിൽ നാം യേശു ക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏത് പുരോഹിതനും ദിവസേന ശുശ്രൂഷിച്ചും പാപങ്ങളെ പരിഹരിച്ചാൽ ഒരു നാളും കഴിയാത്ത അതേ യാഗങ്ങളെ കൂടെ കൂടെ കഴിച്ചുകൊണ്ട് നിൽക്കുന്നു.
യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളവും കാത്തിരിക്കുന്നു. ഏകയാഗത്താൽ അവൻ വിശദീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. യാഗങ്ങളെല്ലാം പഴയ നിയമത്തിലെ യാഗങ്ങൾ മുഴുവനും ചൂണ്ടിക്കാണിക്കുന്ന യേശുക്രിസ്തുവിന്റെ യാഗത്തിലേക്കാണ്. അങ്ങനെ ഒരു യാഗത്താൽ യേശുക്രിസ്തുവും നമ്മെ വിശദീകരിച്ചിരിക്കുന്നു, സാങ്ക്ടിഫൈ ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് അവർ പൊസിഷണൽ സാങ്ക്ടിഫിക്കേഷൻ. പ്രാക്ടിക്കൽ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ദ പ്രോസസ് ഈസ് ബൈ വിച്ച് ദ ബിലീവർ ഡെയിലി ബിക്കംസ് മോർ ലൈക്ക് ക്രൈസ്റ്റ്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികരല്ല. സത്യത്തിൽ അവരെ വിശുദ്ധീകരിക്കണമേ. യോഹന്നാന്റെ സുവിശേഷം 17:17 നാം ജഡീകരെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവത്തിൽ വിശുദ്ധിയായി തികച്ചുകൊള്ളണം. 2 കൊരിന്ത്യർ 7:11. അതായത് നമ്മളെ വിശുദ്ധീകരിച്ചിരിക്കുന്ന ദൈവം നമ്മളെ ആ വിശുദ്ധിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ പൊസിഷണലായിട്ട് പ്രാക്ടിക്കലായിട്ടുള്ള സയന്റിഫിക്കേഷൻ. അവസാനത്തേത് പെർഫെക്റ്റ് സയന്റിഫിക്കേഷൻ വിൽ ബി അവർ എക്സ്പീരിയൻസ് വെൻ വി സീ ക്രൈസ്റ്റ് ഇൻ ഗ്ലോറി. മഹത്വത്തിൽ അവനെ കാണപ്പെടുമ്പോൾ അവനോടുകൂടി നാം പിന്നെ വിശദീകരിക്കപ്പെട്ടതായി തീരണം. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുന്ന പോലെ തന്നെ കാണത്തക്കതാകൊണ്ട് അവനോട് സാദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. 1 യോഹന്നാൻ 3:2. 1 of the birthmark ഓഫ് എ ട്രൂ ബിലീവർ ഈസ് ഹേറ്റഡ് ടു സിൻ. പാപത്തിനോടുള്ള വിദ്വേഷമാണ് നമ്മുടെ ബെർത്ത് മാർക്ക്. ആ വിദ്വേഷത്തിൽ നിന്നും നമ്മളെ പാപത്തെ വിദ്വേഷിച്ചുകൊണ്ട് ആൻഡ് ടു ഡിസയർ ടു ബിക്കം മോർ ലൈക്ക് ക്രൈസ്റ്റ്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു തീർത്ഥയാത്രയാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തീർത്ഥയാത്രയില് യേശുക്രിസ്തുവിന്റെ മരണം, കബറടക്കം, ഉയർത്തെഴുന്നേൽപ്പ് ഇവയിലേക്ക് നാം അതിന്റെ ട്രൂ വിറ്റ്നസ് ആയിട്ട് തീർന്നുകൊണ്ട് ദൈവം നമ്മളെ എല്ലാവരെയും തന്റെ മഹത്വ പ്രത്യക്ഷതയിൽ നമ്മോടുകൂടി ഇരുത്തുകയും നമുക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ മുൻപാകെ മധ്യസ്ഥ ചെയ്യുന്ന യേശുക്രിസ്തുവിനെ സ്വീകരിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരുക്കം വിശുദ്ധ നോയിമ്പാലും വിശുദ്ധ കുരിശിനാലും നടക്കട്ടെ, സാക്ഷീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എളിയ വചനങ്ങൾ നിർത്തുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മംഗളമായിരിക്കുന്ന ഒരു നോയിമ്പും ഒരു ഹാശാഴ്ചയും പ്രത്യേകിച്ച് കർത്താവിന്റെ കബറടക്കവും ഉയർത്തുന്നേൽപ്പും എല്ലാവർക്കും പ്രത്യാശയും സ്നേഹവും നൽകുന്നതായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടും അതിലും അതുപോലെ പിന്നെ ഐസക് അച്ഛനോടും മറ്റുള്ള പിന്നെ വൈദികരോടും ഉള്ള എന്റെ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്.
കർത്താവിൽ അനുഗ്രഹീതരെ, കാലിക പ്രസക്തിയോടുകൂടി വിശുദ്ധ വേദപുസ്തകത്തിൽ ഏകദേശം 40 പ്രാവശ്യം ഉദ്ധരിക്കപ്പെടുന്ന കുഷ്ഠരോഗിയെ പുരോഹിതൻ സൗഖ്യമാക്കുന്ന ആ രംഗത്തിന്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുള്ളതും കേട്ടിട്ടില്ലാത്തതുമായ പുതിയ നവീനമായ രീതിയിലും എന്നാൽ ദൈവശാസ്ത്രത്തിൽ ഊന്നിക്കൊണ്ടുമായ ധാരാളം ദൃഷ്ടാന്തങ്ങളും ഉപമകളും ഒക്കെ കൂട്ടിച്ചേർത്ത ഒരു സന്ദേശമാണ് ബഹുമാനപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് നമുക്കായി നൽകിയത്. കേവലം നോമ്പുകാലത്തെ ഒരു ഞായറാഴ്ചയിൽ മാത്രം ഓർക്കപ്പെടാനുള്ളതല്ല ഈ കുഷ്ഠരോഗിയുടെ ജീവിതക്രമവും. കുഷ്ഠം മാറ്റപ്പെട്ടു കഴിയുമ്പോൾ പുരോഹിതന്റെ മുമ്പിൽ ചെന്ന് തന്നെ തന്നെ കാണിച്ച് കൊടുത്ത് സമൂഹത്തിന്റെ മുമ്പാകെ പുരോഹിതൻ അർത്ഥവത്തായ രീതിയിൽ പ്രസ്താവിക്കുന്നത് വരെയും ആ സൗഖ്യ ശുശ്രൂഷയുടെ പര്യവസാനം എത്തിച്ചേരുന്നത് അപ്പോഴാണെന്ന് വേദപുസ്തകം പഠിപ്പിക്കുകയാണ്. പഴയ നിയമ കാലഘട്ടത്തിലും പുതിയ നിയമ കാലഘട്ടത്തിലും ഈ രോഗം സമൂഹത്തിൽ പ്രധാനപ്പെട്ടതായി ഇരുന്ന ഒരു രോഗം തന്നെയായിരുന്നു എന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് 40-ലേറെ പ്രാവശ്യം വിശുദ്ധ വേദപുസ്തകത്തിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഈ കുഷ്ഠരോഗിയുടെ കാര്യം പലപ്പോഴും ആവർത്തിക്കപ്പെടുന്നത്. രണ്ടാമത്, ഇറ്റ് ഈസ് ബിലീവ് ദാറ്റ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ഹിൻ, പാപത്തിന്റെ കാരണം കൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്നുള്ള ചിന്തയും വേദപുസ്തക കാലഘട്ടത്തിൽ നിശ്ചയമായിട്ടും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇൻക്യൂറബിൾ ബൈ മാൻ ബട്ട് ക്യൂറബിൾ ബൈ ഗോഡ്, മനുഷ്യരാൽ അസാധ്യമാണെങ്കിലും ദൈവത്താൽ സാധ്യമാണ് ഈ ശുശ്രൂഷ. അതുകൊണ്ടാണ് നോമ്പുകാലത്തും ഈ കുഷ്ഠരോഗിയുടെ പ്രത്യേകമായ വിഷയം പിതാക്കന്മാർ അതിൽ ക്രമീകരിച്ച് ഈ നോമ്പിന്റെ അനുഷ്ഠാനത്തിലൂടെ കുരിശിന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുന്ന ഏത് മനുഷ്യനും ദൈവത്താൽ സാധ്യമാകുന്ന ചില അനുഗ്രഹ നിമിഷത്തിലേക്ക് കടന്നെത്താൻ പുരോഹിതനോടൊപ്പം വിശ്വാസിയോടൊപ്പം ഒരു യാത്രയ്ക്ക് ഒരുങ്ങുക. ആ യാത്രയുടെ പകുതി ഭാഗം നമ്മൾ എത്തി. തുടർ യാത്രയിലും ഈ ശുദ്ധീകരണ ശുശ്രൂഷ പൂർത്തിയാകുവാൻ ദൈവം സഹായിക്കണം എന്നുള്ള പ്രത്യേകമായ ചിന്തയുണ്ടാകണം. ഓരോ വർഷവും ജനുവരി മാസത്തിലെ അവസാന ദിവസം, അവസാന ഞായറാഴ്ച കുഷ്ഠരോഗികളെ ലോകം ഓർക്കുന്ന ഒരു ദിവസമുണ്ട്. ഈ വർഷത്തെ അതിന്റെ തീം യുണൈറ്റഡ് ഫോർ ഡിഗ്നിറ്റി എന്നൊരു വിഷയമാണ് അവർ പഠിക്കുന്നത്. അതിനകത്ത് രണ്ട് ചിന്തകൾ പങ്കുവെക്കുന്നുമുണ്ട്. ഷെയറിംഗ് ദയർ എംപവറിംഗ് സ്റ്റോറീസ് ആൻഡ് അഡ്വക്കേറ്റിംഗ് ഫോർ മെന്റൽ വെൽബീയിങ് ആൻഡ് ദ റൈറ്റ് ടു എ ഡിഗ്നിഫൈഡ് ലൈഫ് ഫ്രീ ഫ്രം ഡിസീസ് റിലേറ്റഡ് സ്റ്റിഗ്മ. കുഷ്ഠം ബാധിച്ച ഒരു മനുഷ്യൻ സൗഖ്യം പ്രാപിച്ചാലും പിന്നീട് സമൂഹം ആ മനുഷ്യനെ കുഷ്ഠരോഗിയായിരുന്ന ഒരു മനുഷ്യനായിട്ട് മാത്രമേ ചിത്രീകരിക്കാറുള്ളൂ. ഒരു സ്റ്റിഗ്മ എപ്പോഴും നിലനിൽക്കാറുണ്ട്. അതിൽ നിന്ന് മാറി അവനെ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ധാരയിലേക്ക് കൊണ്ടുവരാൻ തക്കവണ്ണമുള്ള ഒരു ശ്രമമാണ് ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുന്നത്. ദിവസം 600 കുഷ്ഠരോഗികൾ ലോകത്ത് പല സ്ഥലങ്ങളിലായി കണ്ടെത്തപ്പെടുന്നു എന്നാണ് സ്ഥിതിവിവര കണക്ക്. അതിൽ 60% ഇന്ത്യയിൽ തന്നെ ആണ് എന്നുള്ളതും ഈ സമയത്ത് ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളെ കേൾവിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ രോഗം വന്ന് പരിചയമില്ലാത്തൊരു രോഗമാണെങ്കിലും കേട്ട് പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ ഏത് മനുഷ്യനും ഇതിന്റെ സാധ്യതയുണ്ട്. ആ സാധ്യതയോടൊപ്പം തന്നെ ക്രിസ്തുവാകുന്ന നല്ല വൈദ്യന്റെ മുമ്പിലേക്ക് നമ്മുടെ മനസ്സിന്റെയും ശരീരത്തിന്റെയും കുഷ്ഠങ്ങൾ മാറ്റപ്പെടുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ വിട്ടുകൊടുക്കുവാൻ ഈ നോമ്പുകാലം ഇടയാകട്ടെ. അച്ഛന്റെ ധന്യമായ സന്ദേശം ഏറെ എല്ലാവർക്കും ഏറെ പ്രിയങ്കരമായി കാണും എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അച്ഛന്റെ സമയത്തിനും നല്ല ആശയങ്ങൾക്കും പ്രത്യേകമായ നന്ദി ഈ സമയത്ത് പ്രകാശിപ്പിക്കുകയാണ്. ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ സമയമാണ്. നമുക്കറിയാം മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതിൽ സംബന്ധിക്കുന്നവരെ മാത്രമല്ല സംബന്ധിപ്പാനിരുന്നവരെയും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനാ വലയത്തിൽ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന സകലരെയും കർത്താവിന്റെ സന്നിധിയിലേക്ക് 4 ചേർന്ന് പക്ഷപാത രോഗിയെ കൊണ്ടുപോയതുപോലെ ആത്മാർത്ഥമായ ഒരു ഉദ്യമമാണ് നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അവലംബിച്ചു വരുന്നത്. അതിലൂടെ ഏറെ പേർക്ക് സൗഖ്യം ലഭിച്ചതും ഏറെ മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം ലഭിച്ചതും യൗവനക്കാർക്കും ക്രൈസ്തവ അവസ്ഥയിലുള്ളവർക്കും മുതിർന്നവർക്കും വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവർക്കും വിശ്രമജീവിതം നയിക്കുന്നവർക്കുമൊക്കെ സൗഖ്യം പകരുവാൻ ഈ ശുശ്രൂഷ മുഖാന്തരമായിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. പലരും അത് നേരിട്ടും പരോക്ഷമായും ബോധ്യപ്പെടുത്തിയ സന്ദർഭങ്ങളും ഞാൻ ഈ സമയം പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. അപ്രകാരം രോഗികളായിട്ട് രാജേഷത്തിനാണ് സാധാരണ ഇതിന്റെ പേരുകൾ പറയാറുള്ളത്. അച്ഛനെന്ന് ഇതിൽ സംബന്ധിക്കുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്കാര ശുശ്രൂഷയുടെ ഭാഗമായിട്ട് അദ്ദേഹം ദേവാലയത്തിലാണ്. എങ്കിലും നമ്മുടെയൊക്കെ മനസ്സിൽ രോഗികളായിരിക്കുന്ന, പ്രത്യേകിച്ച് ശൈശവത്തിലോ ബാല്യത്തിലോ ആയിരിക്കുന്ന രോഗികൾ, യൗവനക്കാരുടെ കൂട്ടത്തിൽ ആയിരിക്കുന്നവർ, കുടുംബസ്ഥരുടെ ഗണത്തിൽ വിശ്രമജീവിതം നയിക്കുന്നവരുടെ കൂട്ടത്തിൽ, രോഗത്തിന്റെ അതിമൂർച്ഛിച്ച അവസ്ഥയിലൂടെ കടന്നുപോയി മരണത്തോട് മല്ലടിക്കുന്ന മനുഷ്യർ, രോഗികളാൽ ഏറെ ബന്ധപ്പെടുന്ന ഭവനാംഗങ്ങൾ, സാമ്പത്തികമായി ബുദ്ധിമുട്ടി രോഗത്തിന്റെ ചികിത്സയെ പൂർണ്ണമായിട്ട് നടത്തുവാനായിട്ട് ഏറെ കഷ്ടപ്പെടുന്നവർ, ഭവനങ്ങൾ ആഗ്രഹിച്ചിട്ടും അത് ലഭിക്കാതെ പോകുന്നവർ, വിവാഹ ജീവിതത്തിലേക്ക് നയിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ദൈവത്തിന്റെ കൃപ അത് ലഭിക്കാതെ വിഷമിക്കുന്ന മാതാപിതാക്കൾ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ളവർ, പഠനം ഭംഗിയായി പൂർത്തീകരിച്ചിട്ടും അനുഗ്രഹീതമായ ഒരു ജോലി ലഭിക്കാൻ ഏറെ പരിശ്രമിക്കപ്പെടുന്നവർ. ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് കൃപ ലഭിച്ചിട്ടും അതിലൊന്നും തൃപ്തിയില്ലാതെ മതിയാകാതെ ജീവിക്കുന്ന രോഗികൾ, ദൈവം തമ്പുരാന്റെ സന്നിധിയിൽ നിന്ന് ലഭിക്കപ്പെടുന്ന കൃപകളെ നന്നായി പരിഗണിക്കുവാൻ പലപ്പോഴും ശ്രദ്ധിക്കാത്ത രോഗികൾ, ദൈവമാണ് എന്റെ സൃഷ്ടാവെന്നും എന്നെ സൃഷ്ടിച്ചതെന്നും എന്നെ പരിപാലിക്കുന്നുവെന്നുമുള്ള വീണ്ടും വിചാരത്തെ ഏതോ സന്ദർഭത്തിൽ നഷ്ടപ്പെടുത്തിയിട്ട് ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവർ, ഈ നോമ്പുകാലം സമാഗതമായെങ്കിലും അതിനെ ഗൗരവമായി കാണാതെ ലോകത്തിന്റെ മഹിമയിൽ മാത്രം ഇമ്പപ്പെട്ട് സ്വന്തം പ്രാപ്തിയിലും കഴിവുകളിലും മാത്രം പതിമൂന്ന് ജീവിതത്തെ ക്രമപ്പെടുത്തുന്നവർ, പണം ഉണ്ടെങ്കിൽ ലോകത്തിൽ എന്തും ധന്യമാക്കാമെന്ന് വ്യാമോഹിച്ച് ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥത്തെ കൃത്യമായി മനസ്സിലാക്കാതെ ജീവിക്കുന്നവർ, ഇങ്ങനെയുള്ള എല്ലാവരെയും കർത്താവ് ഇതിന്റെ സരിസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ടുപോയ സ്നേഹവും ഊഷ്മളമായ സുഹൃത് ബന്ധങ്ങളും നന്മ പ്രചരിപ്പിക്കുന്ന വാക്കുകളും നാവുകളുമൊക്കെ ഞങ്ങൾക്ക് തിരികെ ഉണ്ടാകുവാൻ കർത്താവിന്റെ കരുണയിലും പരിശുദ്ധാത്മാന്റെ നിറവിലും ജീവിതത്തെ ഭംഗിയായി ക്രമപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോഴും പെറുപെറുപ്പോടെ ദേവാലയത്തിൽ വരാതെയും ദേവാലയത്തിൽ ഇരുന്ന് പെറുപെറുപ്പും ജീവിക്കുന്ന വ്യക്തികൾ, കർത്താവിന്റെ കരുണയും കൃപയും ഞങ്ങളിലെല്ലാം ഉണ്ടാകുവാൻ ദൈവം സഹായിക്കണമേ. ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുമ്പോൾ നിരുത്തരവാദിത്വമായി പെരുമാറാൻ പലപ്പോഴും സമൂഹത്തിലെ കൂട്ടുകെട്ടുകൾ ചില സന്ദർഭങ്ങൾ നമ്മളെ ക്ലിപ്തപ്പെടുത്തുമ്പോൾ അതിന്റെ നന്മയുടെ ഗൗരവം തിരിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കാൻ തക്കവണ്ണം വ്യക്തികളെയും സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭയും മഹാപുരോഹിതന്മാരെയും പ്രത്യേകിച്ച് പരിശുദ്ധ ബാവാതിരിമേനിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി എല്ലാ ഭദ്രാസനവും അതിന്റെ മഹാപുരോഹിതന്മാർക്ക് വേണ്ടി വിവിധ സഭകൾക്കും അതിന്റെ നേതൃത്വം കൊടുക്കുന്നവർക്ക് വേണ്ടി ഈ പ്രാർത്ഥനാ പ്രസ്ഥാനത്തെ അനുഗ്രഹീതമായി നേതൃത്വം കൊടുത്ത് മുൻപ് നടത്തിയവരെയും ഇപ്പോൾ നടത്തുന്നവരെയും ദൈവം വാഴ്ത്തണമേ. ഞങ്ങളുടെ ഭദ്രാസനത്തിലെ തിരുമേനി ഞങ്ങളോടൊപ്പം ഇപ്പോൾ ആയിരിക്കുകയും ശാരീരികമായി ചില സന്ദർഭങ്ങളിലെങ്കിലും ബുദ്ധിമുട്ടുന്നുവെങ്കിലും ദൈവകൃപയുടെ അപാരമായ കൃപയിൽ തിരുമഴ പോലെ നന്മകളിലൂടെ കടന്നു പോകുവാൻ പരിശുദ്ധാത്മാവിന്റെ നിറവ് സമൃദ്ധമായി കൊടുക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. എല്ലാ ഇടവകകളെയും അവിടുത്തെ കൃപയിൽ നിലനിർത്തണമേ. ശുശ്രൂഷകളെല്ലാം ദൈവം മാനിക്കണമേ. എല്ലാ പുരോഹിതന്മാരും നന്മയിലൂടെ ദൈവകൃപയിലൂടെ മാത്രം സഞ്ചരിപ്പാൻ മഹാജ്ഞാനമാകുന്ന ദൈവകൃപ കൊണ്ട് നിറയ്ക്കുമാറാകണം. വിശ്വാസ സമൂഹത്തെ ദൈവത്തോടും ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട നഗരമായ ദേവാലയത്തോടും ചേർത്ത് നിർത്തി ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തെ ഗൗരവമായി പരിഗണിച്ച് ജീവിക്കുവാനും ഈ നോമ്പുകാലം അതിശക്തമായ ദൈവകൃപകൾ കൊണ്ട് നിറയപ്പെടുവാനും ദൈവം സഹായിക്കണമേ. ദൈവമേ, ഞങ്ങളുടെ നാട്ടും ഞങ്ങൾ ഒക്കെ പിറന്നതായ ദേശങ്ങൾ, ആ ദേശത്തിൽ ഞങ്ങളുടെ മാതൃ ഇടവകകൾ, നയിച്ചവരായ എല്ലാ പ്രിയപ്പെട്ട വൈദികർ, മഹാപുരോഹിതന്മാർ, ഞങ്ങളെ ഈ ലോകത്ത് ജനിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം തെരഞ്ഞെടുത്ത മാതാപിതാക്കൾ, അവർ വിട്ടുപിരിയുമ്പോൾ അവരുടെ ആത്മാക്കളുടെ മേലും ജീവിച്ചിരിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിന് ആവശ്യമായ കൃപകളായി ദൈവം ഇടപെടണമേ. ഞങ്ങളുടെ കൂടപ്പിറപ്പുകളെ, ഞങ്ങളുടെ സഹോദരങ്ങളെ, ചാർച്ചക്കാരെ, ബന്ധുജനങ്ങളെ, ഞങ്ങളുടെ സഹപ്രവർത്തകരെയും സഹപാഠികളെയും ഗുരുക്കന്മാരെയും സന്തോഷത്തോടെ ഓർക്കുന്നു ദൈവം നടത്തണമേ. ഞങ്ങളുടെ പ്രാർത്ഥനാ ശബ്ദം സ്വർഗത്തിലെ സിംഹാസനത്തിലെത്തുകയും ധൂപാർപ്പണം പോലെ ദൈവം അത് സ്വീകരിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിലെ സകലരെയും കർത്താവിന്റെ കൃപ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, അവിടുത്തെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുവാൻ ദൈവികമായ ശക്തി ഞങ്ങളിൽ ഉണ്ടാകണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധ റൂഹായിരിക്കും സ്തുതിയും സ്തോത്രവും ഇടവിടാതെ കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ജഗജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരുമായിട്ട് സംബന്ധ ആവാസവും നമ്മെല്ലാവരോടും കൂടിയും, പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥനാ വിഷയത്തെ സംബന്ധിച്ചവരും സംബന്ധിക്കാൻ സാധിക്കാതെ പോയവരും ഇതിനെ ആഗ്രഹിച്ചവരും എല്ലാവരോടും കൂടിയും, നമ്മൾ ഇന്ന് ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടും കൂടിയും, നമ്മുടെ സഭയോടും സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും, പരിശുദ്ധ ഭാക്കന്മാരോടും, പരിശുദ്ധ ഭാവാതിരിങ്ങനോടും ഇപ്പോഴും എപ്പോഴും ഇന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ. ആമേൻ.
അനുഗ്രഹീതമായ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുത്ത എല്ലാ വൈദികരെയും പ്രത്യേകിച്ച് അതിന്റെ ചുമതല നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനോടും ഇതിന് ആധ്യാത്മിക നേതൃത്വം നൽകുവാനൊക്കെ വണ്ണം എല്ലാവിധ അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും നൽകുന്ന ഭദ്രാസന പുലിത്ത അഭിമന്യാണ്. പ്രൊഫസർ സക്കറിയ അപ്രയം തിരുമേനിയോട് ഇന്നത്തെ വചന സന്ദേശം നമുക്ക് വേണ്ടി നിർവഹിച്ച, നമുക്കേറെ സന്തോഷം നൽകിയ, സന്തോഷം നൽകുന്ന പ്രിയപ്പെട്ട ഡോക്ടർ വി സി വർഗീസ് അച്ഛനോടും എന്നതിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം നിയോഗിച്ച് അവർക്ക് സാവകാശവും ദൈവകൃപയും ലഭിച്ചതിൽ സംബന്ധിച്ചതല്ല പ്രിയപ്പെട്ടവരെയും എന്റെ പുസ്തകം വായിച്ചും മറ്റ് ക്രമീകരണങ്ങളൊക്കെ ചെയ്തവരെയും പ്രത്യേകിച്ച് ഇതിന്റെ സാങ്കേതികമായ കാര്യങ്ങളിൽ ഏറെ സഹായിക്കുകയും എപ്പോഴും ഒരു തടസ്സവും കൂടാതെ കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മനോജ് മാത്യു എന്നിവരോടും ഉള്ള പ്രത്യേകമായ സ്നേഹം ബഹുമാനപ്പെട്ട രാജേഷ് അച്ഛനു വേണ്ടിയും ബലഹീനനായ എന്റെ പേരിലും പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. വലിയവനായ ദൈവം അനുഗ്രഹിക്കട്ടെ, നോമ്പ് ഭംഗിയായി നിർവഹിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം സാധ്യതയും ആരോഗ്യം നൽകട്ടെ. വീണ്ടും വരുന്ന ബുധനാഴ്ച 10:30 നമുക്ക് വീണ്ടും ദൈവസന്നിധിയിൽ ഒരുമിച്ച് കൂടാമെന്നുള്ള ഒരു പ്രത്യാശയിൽ നമുക്ക് തിരിയാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.